നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
കൊറോണ വൈറസിന്റെ വ്യാപനം ചെറുക്കുന്നതിന്റെ ഭാഗമായി ഓസ്ട്രേലിയയിലും വിദേശ രാജ്യങ്ങളിലും നടപ്പിലാക്കിയിരിക്കുന്ന യാത്രാവിലക്കുകളും സമാനമായ നിയന്ത്രണങ്ങളും വളരെയധികം യാത്രക്കാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ വിദേശ യാത്രകൾ റദ്ദാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവർ എടുത്തിരിക്കുന്ന ടിക്കറ്റുകൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ പലർക്കും വ്യക്തതയില്ല. ഇതേക്കുറിച്ചാണ് SBS മലയാളം ഇന്ന് പരിശോധിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ കേരളത്തിലേക്ക് പോകാനിരുന്നതാണ് വൊലങ്കോങ്ങിലുള്ള അജീഷ് വർഗീസും കുടുംബവും. എന്നാൽ കൊറോണ വൈറസ് മൂലമുള്ള പ്രത്യേക ഈ സാഹചര്യത്തിൽ ഇവരുടെ യാത്രകൾ മുടങ്ങിയിരിക്കുകയാണ്. ഇതേക്കുറിച്ച് അജീഷ് വിവരിക്കുന്നു.
ഞാൻ ഏപ്രിലിൽ നാട്ടിൽ പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തത് ജനുവരിയിലാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പം പിന്നെ കൊറോണ വൈറസ് ഒക്കെ വന്നു. അന്നേരം ആദ്യം തന്നെ ട്രാവൽ ഏജൻസിക്കാർ പറഞ്ഞു നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു എന്ന്. അന്നേരം ഞാൻ പറഞ്ഞു വേറൊരു ദിവസത്തേക്ക് റിട്ടേൺ ടിക്കറ്റ് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ റിട്ടേൺ ടിക്കറ്റ് വേറൊരു ദിവസത്തേക്ക് മാറ്റി. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഇരുന്നപ്പോഴാണ് ഫുൾ ലോക്ക്ഡൗൺ വന്നത്. ഇന്ത്യയിലും ലോക്ക്ഡൗൺ വന്നു, ഇവിടെയും ലോക്ക്ഡൗൺ ആയി. അതുകൊണ്ട് ഫുള്ളായിട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ടിക്കറ്റ് ക്യാൻസൽ ചെയ്തപ്പോൾ അവര് ഞങ്ങൾക്ക് ട്രാവലേഴ്സ് ചെക്ക് തന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുത്തന്ന മലേഷ്യൻ എയർലൈൻസിലായിരുന്നു. ട്രാവലേഴ്സ് ചെക്ക് തന്നപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് രണ്ടു വർഷത്തിനുള്ളിൽ യാത്ര ചെയ്താൽ മതി, എപ്പോഴെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ടിക്കറ്റ് മാറ്റിയെടുത്താൽ മതി, നമ്മൾ ഡിഫറൻസ് കൊടുക്കേണ്ട വരുമായിരിക്കും. പക്ഷെ നമുക്ക് രണ്ടു വർഷം ടൈം ഉണ്ട്, ആ സമയത്തുള്ളിൽ യാത്ര ചെയ്താൽ മതിയായിരുന്നു എന്നാണ് അവർ ട്രാവലേഴ്സ് ചെക്ക് തന്നപ്പം പറഞ്ഞത്. ഫാമിലിയായിട്ട് അഞ്ചു പേർക്കായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. അഞ്ചു പേരുടെ പേരിൽ ഒരേ ഇമെയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു അത് കഴിഞ്ഞൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിച്ചു പറഞ്ഞു അങ്ങനെയല്ല, നിങ്ങൾ ഈ December 31 മുമ്പ് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാവലേഴ്സ് ചെക്ക് ക്യാൻസൽ ആയി പോകുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എന്തായാലും December 31 മുമ്പ് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഫുൾ ക്ലോസ് ഡൗൺ ഒക്കെയാണ്. അവരിപ്പോ പറയുന്നത് ഇപ്പൊ നമ്മൾ December 31 മുമ്പ് നമ്മൾ ആ ടിക്കറ്റ് എടുത്തില്ലേ അത് ക്യാൻസൽ ആയി പോകുന്നതാണ്. അന്നേരം നമുക്കത് കിട്ടിയതുകൊണ്ട് ഇപ്പൊ 31 മുമ്പ് December 31 നമ്മൾ ഫ്ലൈ ചെയ്തില്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകുന്ന പറഞ്ഞാൽ നമുക്കത് കാശ് കിട്ടിയ പോലെ അല്ല. അത്
ഇവരുടെ ടിക്കറ്റുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പണം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് അജീഷും കുടുംബവും. സമാനമായ സാഹചര്യത്തിൽ നിരവധി പേരുള്ള കാര്യം അജീഷ് ചൂണ്ടിക്കാട്ടുന്നു.
ഇത് എനിക്ക് മാത്രമല്ല, എന്റെ കൂട്ടുകാരും ഇത് തന്നെയാണ് അവസ്ഥ. അവർ ഡിഫറെന്റ് ഏജൻസി എന്നൊക്കെയാണ് എടുത്തേക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് മലേഷ്യൻ എയർലൈൻസ് ആണ് പറഞ്ഞത് December 31 മുമ്പ് നമ്മൾ യാത്ര ചെയ്യണമെന്ന്. അതങ്ങനെ പല ഏജൻസിക്കാരും സെയിം ഇൻഫർമേഷൻ തന്നെയാണ് തരുന്നത്. പക്ഷെ അതിന് മുമ്പ് യാത്ര ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. ഇപ്പോഴത്തെ നല്ല ബുദ്ധിമുട്ടിലാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് ആ മണി യൂസ് ചെയ്തത്. അപ്പൊ ആ ക്രെഡിറ്റ് കാർഡിൽ ഇപ്പോഴും ആ മണി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഏകദേശം $4,000 അഞ്ചു പേർക്കുള്ള ടിക്കറ്റ്, 2 adults and 3 kids. അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്.
കേരളത്തിൽ നിന്നുള്ള ബന്ധുക്കളെ ഓസ്ട്രേലിയയിൽ സന്ദർശനത്തിനായി കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടായിരുന്നു പെർത്തിലുള്ള ജോബിൻ തോമസ് ടിക്കറ്റ് എടുത്തത്. എന്നാൽ ഇവരുടെ യാത്ര മുടങ്ങിയ കാര്യവും ടിക്കറ്റുകൾ ഉപയോഗശൂന്യവുമാകാനുള്ള സാധ്യതയുള്ള കാര്യം ജോബിൻ വിവരിക്കുന്നു.
അവര് എന്റെ സിസ്റ്ററും ബ്രദർലോയും അവർ ഈസ്റ്റർ കൂടാനായിട്ട് പെർത്തിലേക്ക് വരാനായിരുന്നാണ്. ഒരു 10 days
ഇവിടുത്തെ ഒരു ഏജന്റ് ത്രൂ ആണ് ടിക്കറ്റ് രണ്ടുപേർക്കും അവർക്ക് ഇങ്ങോട്ട് വരാനുള്ളതും പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റും എടുത്തത്.
അപ്പൊ മലിൻഡോടെ ടിക്കറ്റ് ആണ് എടുത്തിരുന്നത്. ഓൾമോസ്റ്റ് ഇങ്ങോട്ടും പിന്നെ തിരിച്ചും അവർ രണ്ടുപേരും 2 weeks 3 months ടൂറിസ്റ്റ് വിസയിലായിരുന്നു അവരിങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്നിട്ട് ഏകദേശം $2,000 ആയി ടിക്കറ്റിന് ഇങ്ങോട്ടും അങ്ങോട്ടുമായിട്ട്. പക്ഷേ ഈ കോവിഡ് കാരണം അവർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റിയില്ല. ഇത് ഇങ്ങോട്ട് വന്നാൽ തന്നെ തിരിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട്. അവർ ഒരാഴ്ചത്തേക്ക് വേണ്ടി വന്നതുകൊണ്ട് ഇവിടെ വന്നാലും ക്വാറന്റൈൻ ആണ്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൊണ്ട് അവള് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് അവരുടെ ട്രാവല്. പക്ഷേ മലിൻഡോടെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പും ഇല്ല. അവർ പറഞ്ഞിരിക്കുന്ന അടുത്ത 6 months അവർക്ക് വൗച്ചറായിട്ട് ടിക്കറ്റ് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് പ്രാക്ടിക്കലി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, ഈ ടൂറിസ്റ്റ് വിസയിലൊക്കെ വരുന്നവർക്ക്. ബിക്കോസ് അവരുടെ 3 വിസയാണ്. ഇനി അവരത് എക്സ്റ്റെൻഡ് ചെയ്യണം വിസ. എക്സ്റ്റെൻഡ് ചെയ്താൽ തന്നെ അവരത് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഏത് ലീവ് അനുസരിച്ച് വരാൻ പറ്റുമോ, എങ്ങനെ പ്ലാൻ ചെയ്ത് വരാൻ പറ്റും, അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അവരൊരു ഒന്നെങ്കിലൊരു ഓപ്പൺ വൗച്ചറായിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാഷ് റീഫണ്ടോ ആയിട്ടോ തരേണ്ടതായിരുന്നു. കാരണം ഇതൊരു സ്പെഷ്യൽ സർക്കംസ്റ്റാൻസ് ആണ്. അപ്പം അങ്ങനെ തരാത്തോളം കാലം എനിക്ക് തോന്നുന്ന ഒരു 10-8 പൈസ പോകും എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പം അതൊരു കൺസേൺ ആണിപ്പോ.
ടിക്കറ്റുകൾ റദ്ദാക്കേണ്ടി വന്ന മറ്റൊരു യാത്രക്കാരനാണ് മെൽബണിലുള്ള ബെന്നി അഗസ്റ്റിൻ.
ഞാന് എന്റെ ഫാമിലിക്ക്, അതായത് ഞങ്ങൾ മൂന്ന് പേർക്ക് ഞങ്ങൾ മലേഷ്യ എയർവേസിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു 23rd ഏപ്രിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷേ എയർലൈൻസ് ഞങ്ങൾക്ക് ലെറ്റർ വന്നു, നമ്മുടെ ഫ്ലൈറ്റ് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ട്രാവൽ റെസ്ട്രിക്ഷൻ ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട്. അത് മുഖേന ഞങ്ങൾ ട്രാവൽ ഏജൻസിയിൽ ബന്ധപ്പെടാൻ അവർ പറഞ്ഞു. അവരോട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ട്രാവൽ ഏജൻസി പറഞ്ഞത് ഒരു വർഷത്തേക്ക് ടിക്കറ്റിന്റെ പൈസ അവർ ക്രെഡിറ്റ് ചെയ്യും, അതിനുള്ളിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം നമ്മൾ എപ്പോൾ ആണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ള ഡേറ്റ്. അതുപോലെ പൈസ റീഫണ്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർ നമുക്ക് തന്നിട്ടില്ല ഇതുവരെയും. ഒരുപക്ഷെ അവർ നമ്മുടെ ഡിസിഷൻ അനുസരിച്ച് ചിലപ്പോൾ റീഫണ്ട് ചെയ്യുമായിരിക്കാം, പക്ഷെ അവർക്ക് നിയമപരമായിട്ട് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലെന്നാണ് നമ്മൾക്ക് ഏജൻസി അറിയിച്ചത്. കാരണം ഫാമിലിനെ സംബന്ധിച്ച് നമ്മളൊരു നല്ലൊരു പൈസ നമ്മൾ ഈ ടിക്കറ്റിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെക്കേഷൻ കാര്യങ്ങളിൽ നമ്മൾ തീരുമാനിച്ച് നമ്മുടെ ലീവ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തു, അതെല്ലാം ഇപ്പോൾ പെൻഡിങ്ങിലായിരിക്കുകയാണ്. കാരണം നമുക്ക് ലീവ് എന്തായാലും എടുക്കേണ്ടി വരും, കാരണം നമ്മൾ ഓൾറെഡി ലീവ് അപേക്ഷ വളരെ മുൻപ് കൊടുത്താണ്, അത് ഓൾറെഡി നമ്മുടെ വർക്ക് പ്ലേസിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തതുമാണ്.
ടിക്കറ്റുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ റീഫണ്ട് ലഭിക്കുമോ അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് ടിക്കറ്റുകൾ നീട്ടിക്കിട്ടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന ആശങ്കയിലാണ് അദ്ദേഹം.
സാമ്പത്തികമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഒരു പ്രയാസമേറിയ കാര്യമാണ്. കാരണം നമുക്കറിയത്തില്ല ഇന്ന് നമുക്ക് ട്രാവൽ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യത്തില്.
നമ്മളിപ്പോൾ കേട്ടത് ഓസ്ട്രേലിയയിൽ നിന്ന് യാത്രാ ടിക്കറ്റുകൾ എടുത്തവരുടെ ആശങ്കകളാണ്. സമാനമായ സാഹചര്യത്തിൽ നിരവധി പേർ ഓസ്ട്രേലിയയുടെ പല ഭാഗങ്ങളിലുണ്ട്. കൊറോണ വൈറസിന്റെ വ്യാപനം ചെറുക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികൾ ഓരോ സാഹചര്യവും കണക്കിലെടുത്താണ് അധികൃതർ മാറ്റുന്നത്. അതുകൊണ്ടുതന്നെ പല കാര്യങ്ങൾക്കും പൂർണ്ണമായ വ്യക്തത ലഭിക്കുക എളുപ്പമല്ല. എന്നിരുന്നാലും നിലവിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് എയർലൈൻ രംഗത്ത് നിന്ന് ലഭിക്കുന്നതെന്ന് വിശദീകരിക്കുകയാണ് മെൽബണിൽ ഏഷ്യ ട്രാവൽസിൽ ട്രാവൽ ഏജന്റായ പ്രതീഷ് മാർട്ടിൻ. പ്രതീഷ്, ഓസ്ട്രേലിയയിലെ ഒട്ടേറെ യാത്രക്കാർ കേരളത്തിലേക്കും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്കും ഒക്കെ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നവരുടെ ടിക്കറ്റുകൾ ഈ കൊറോണ വൈറസിൻ്റെ ഒരു വ്യാപനം ചെറുക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളെ തുടർന്ന് റദ്ദാക്കുന്ന സാഹചര്യമാണല്ലോ. ഈ രംഗം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വിവരിക്കാൻ മതി.
വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നാട്ടിലേക്ക് പോകാനുള്ള ഒരു തീയതി നിശ്ചയിക്കാനാവാത്തതിലുള്ള അനിശ്ചിതാവസ്ഥ എന്നതാണ് ഇപ്പോൾ വിമാനയാത്രക്ക് അനുഭവിക്കുന്ന മുഖ്യ വെല്ലുവിളി. അതന്നെയാണ് അവർക്ക് അവരെ ഏറ്റവും അലട്ടുന്നതും. ഒരു തീയതി നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇനി ഒരു യാത്ര സാധിക്കുക എന്നുള്ളതില്.
ഓക്കെ, വ്യക്തമായിട്ട് ഒരു തീരുമാനത്തിൽ ആർക്കും എത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ശ്രോതാക്കൾക്ക് പല സംശയങ്ങളുമുണ്ട്. അതായത് കേരളത്തിലേക്ക് ടിക്കറ്റുകൾ എടുത്ത പലരുടെയും ടിക്കറ്റുകൾ മാറ്റുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റീഫണ്ടിനായിട്ട് അപേക്ഷിക്കുന്നവരുണ്ട്, ഇത് റദ്ദാക്കപ്പെടുന്നവരുണ്ട്. ഇതേക്കുറിച്ച് പൊതുവായിട്ട് എന്താണ് വിമാന സർവീസുകളുടെയും ട്രാവൽ ഏജൻറ്റുമാരുടെയും പോളിസികൾ എന്നൊന്ന് വിവരിക്കാമോ? പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിൻ്റെ സാഹചര്യത്തിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള പോളിസി ഉണ്ടോ?
മലയാളികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രണ്ട് എയർലൈൻസുകൾ, ഒന്ന് സിംഗപ്പൂരും രണ്ട് മലേഷ്യനുമാണ്. രണ്ട് എയർലൈൻസുകളുടെയും പോളിസികൾ ഏകദേശം സാമ്യമുള്ളതാണ്. എയർലൈൻ പോളിസികൾ ഇപ്പോൾ പലപ്പോഴായിട്ട് ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആദ്യത്തെ തടസ്സം നേരിട്ടപ്പോൾ March 20 തീയതികളിലാണ് ആദ്യത്തെ തടസ്സം നേരിട്ടത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ യാത്ര ചെയ്യാൻ ആകാതെ പോയവർക്കൊക്കെ തീയതി മാറ്റേണ്ടി വന്നപ്പോൾ അവർ സൗജന്യമായിട്ട് തീയതി മാറ്റി കൊടുക്കും എന്നുള്ളതും കൂടാതെ അതിനകത്തൊരു കാലാവധി വെച്ചിരുന്നു. ആ കാലാവധിക്കുള്ളിലുള്ള തീയതികൾ ഫ്രീ ആയിട്ട് മാറ്റിക്കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ റീഫണ്ടിന്റെ കാര്യത്തിൽ അവർ കടുംപിടുത്തം പിടിച്ചിരുന്നു. നോൺ ഫ്ലെക്സി ആയിട്ടുള്ള ബുക്കിങ്ങുകൾക്കൊന്നും റീഫണ്ട് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ രണ്ടാം ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ, രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ April 14 ശേഷം ഇന്ത്യയിലെ വ്യോമയാന അതിർത്തികൾ തുറക്കപ്പെടും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓസ്ട്രേലിയയും ലോക്ക്ഡൗൺ ആയത്. അപ്പൊ ആ രണ്ടാം ഘട്ടത്തിൽ May 11 ഓസ്ട്രേലിയൻ ലോക്ക്ഡൗൺ നീട്ടി, ഇന്ത്യയിലും നീട്ടി ആ ഒരു തീരുമാനങ്ങളിലേക്ക് പോയപ്പോ എല്ലാ എയർലൈൻസുകളും ഓസ്ട്രേലിയയിൽ നിന്ന് April പറക്കില്ല എന്നുള്ളത് തീരുമാനമായി. പിന്നീട് ഇപ്പോൾ കാണിക്കുന്ന സ്ഥിതി വിശേഷം അനുസരിച്ചിട്ട് മെയ്യിലും ഫ്ലൈറ്റുകൾ പറക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് കാണുന്നത്. മെയ് മാത്രമല്ല, ജൂണിലെയും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ കൂടാതെ ഇപ്പോ ഓസ്ട്രേലിയൻ ടൂറിസം മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ അതിർത്തികൾ തുറക്കാനായിട്ട് ജനുവരി വരെ 2021 കാത്തിരിക്കേണ്ടി വന്നേക്കും അതൊരു സന്ദേഹമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്.
പ്രതീക്ഷ പൊതുവില് ഇപ്പൊ പല പോളിസികളിലും ആദ്യഘട്ടത്തിൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ടിക്കറ്റ് മാറ്റിക്കൊടുത്ത കാര്യം പറഞ്ഞു. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് പൊതുവിൽ കാണുന്നത് എയർലൈൻസിന്റെ സമീപനത്തിൽ? ഒപ്പം പല ശ്രോതാക്കളും ചൂണ്ടിക്കാട്ടിയത് അവർക്ക് ടിക്കറ്റുകൾ ഒരു വർഷത്തേക്ക് നീട്ടുവാനുള്ള ഒരു സാഹചര്യമാണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രാവൽ വൗച്ചർ അല്ലെങ്കിൽ ക്രെഡിറ്റ് നൽകിയിരിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ ഇത് ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട്. ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൽ വ്യക്തതയില്ല. അതുകൊണ്ട് ഒന്ന് വിവരിക്കാമോ ഇത് എന്താണ് സാഹചര്യം, എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്?
തുടക്കം മുതലേ സിംഗപ്പൂർ എയർലൈൻസ് ഒരു കാര്യത്തിൽ വളരെ വ്യക്തതയോടുകൂടി തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവരെ ടിക്കറ്റുകൾ ഒരു വർഷത്തേക്ക് നീട്ടാമെന്നും പിന്നീട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് ഡിസംബർ 2021 വരെ നീട്ടാമെന്നുള്ള രീതിയിലേക്ക് പുതിയ പോളിസി വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ അവർ കണ്ടീഷൻസ് ഉണ്ട്. മാത്രമല്ല റീഫണ്ടിന്റെ കാര്യത്തിലും നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഫ്ലെക്സി ബുക്കിംഗ് ക്ലാസ്സുകളോടുകൂടിയിട്ടുള്ള ഉയർന്ന ബുക്കിംഗ് ക്ലാസ്സിലാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഈ ടിക്കറ്റുകൾക്ക് മുടക്കിയ പൈസ ഫുൾ റീഫണ്ട് എയർലൈൻസ് തരാൻ തയ്യാറാണ്. സിംഗപ്പൂർ എയർലൈൻസിന്റെ ഭാഗത്തു നിന്ന് അവർ തയ്യാറാണ്. മലേഷ്യൻ എയർലൈൻസിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ തന്നെയാണ്. ഫ്ലെക്സി ബുക്കിംഗ് ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ടിക്കറ്റുകൾക്ക് ഫുൾ റീഫണ്ട് അവർ തരും. അങ്ങനെ തന്നെയാണ് മലേഷ്യൻ എയർലൈൻസും പോളിസി എടുത്തിരുന്നത്. പക്ഷെ മലേഷ്യൻ എയർലൈൻസിന്റെ പോളിസിയിൽ ഒരു അവർ ആദ്യത്തെ പോളിസിയിൽ അവർ വന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസംബർ യാത്രകൾ എല്ലാം തന്നെ ഡിസംബർ 31 മുമ്പ് 2020 ഡിസംബർ 31 മുമ്പ് തന്നെ പൂർത്തീകരിക്കണം എന്നാണ് അവരുടെ പോളിസിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി മലയാളികളുടെ അടക്കമുള്ള ടിക്കറ്റുകൾ അവർക്ക് ഈ കാലയളവിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിട്ട് യാത്ര ചെയ്യാനുണ്ടായിരുന്ന ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ അവർ അടുത്ത ഓപ്ഷൻ പറഞ്ഞത് ഡിസംബറിൽ പോയിട്ട് ഞങ്ങൾ സാധാരണ പോലെ ജനുവരിയിൽ വരാം, അപ്പോൾ ഫെയർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാനും തയ്യാറാവാം എന്നാണ് പറഞ്ഞത്. പക്ഷെ മലേഷ്യൻ എയർലൈൻസിന്റെ ആദ്യത്തെ പോളിസിയിൽ അവർ അതിനകത്ത് ഫെയർ ഡിഫറൻസിന്റെ കൂടെ പെനാൽറ്റിയും ചാർജ് ചെയ്യും എന്നുള്ള കടുംപിടുത്തായിരുന്നു. പക്ഷെ നിരന്തര സമ്മർദ്ദങ്ങളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് അവർ കഴിഞ്ഞ ആഴ്ച വീണ്ടും പുതിയ പോളിസി ഇറക്കിയിട്ടുണ്ട്. അതിൽ അവർ 365 ദിവസത്തേക്ക് നീട്ടിട്ടുണ്ട്. മലേഷ്യൻ എയർലൈൻസ് 365 ദിവസത്തേക്കാണ് അവരുടെ യാത്ര
അപ്പൊ അതിലത്തൊരു സംശയം. ഫ്ലെക്സിയുടെ കാര്യത്തില് ഇപ്പൊ സിംഗപ്പൂർ എയർലൈനായാലും അതുപോലെ തന്നെ മലേഷ്യനായാലും റീഫണ്ട് പൂർണ്ണമായിട്ടും ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ പ്രതീക്ഷ. ഇപ്പോൾ അപ്പോൾ ഏത് ടിക്കറ്റുകൾക്കാണ് റീഫണ്ട് ലഭിക്കാത്തത്?
അതായത് കുറഞ്ഞ ബുക്കിംഗ് ക്ലാസ്സുകൾ ഉള്ള ടിക്കറ്റുകൾ, ആ ബുക്കിംഗ് ക്ലാസ്സുകളുള്ള നോൺ ഫ്ലെക്സി ബുക്കിംഗ് ക്ലാസ്സുള്ള ടിക്കറ്റുകൾ ലഭ്യമാവുമ്പോൾ ആ ടിക്കറ്റുകൾക്ക് ഓഫർ ടിക്കറ്റുകൾ എന്നാണ് പറയാറ് സാധാരണ ഞങ്ങൾ. ആ ഓഫർ ടിക്കറ്റുകളാണ് പൊതുവെ എല്ലാവരും എടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഓഫർ ടിക്കറ്റുകളുടെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് റീഫണ്ടിന് അത് അർഹതപ്പെടുത്തുന്നില്ല അവര്.
ഇപ്പോൾ യാത്രാ വിലക്കുകൾ അല്ലെങ്കിൽ യാത്രാ തടസ്സങ്ങളും തുടർന്നാൽ ഇത് ഇക്കാര്യത്തിൽ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണോ അറിയാമോ അതേക്കുറിച്ച്?
മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ ഇപ്പോഴത്തെ പോളിസി പ്രകാരം ഇപ്പൊ സിസ്റ്റത്തിനകത്തുണ്ട് കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന ആൾക്കാർ ഈ പോളിസി പ്രകാരം ഞങ്ങൾ അന്ന് യാത്ര ചെയ്യുന്നില്ല, ഞങ്ങൾ 2021 ഡിസംബറിൽ ഇനി യാത്ര ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കത് ബുക്ക് ചെയ്യാൻ സാധ്യമല്ല. കാരണം സിസ്റ്റത്തിനകത്ത് ഡേറ്റുകൾ എടുക്കില്ല. ബുക്കിംഗ് സിസ്റ്റം 350 ദിവസം വരെയുള്ള ഡേറ്റുകളാണ് പിക്കപ്പ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് അവർക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഒന്നത് രണ്ട്, ഈ പോളിസി എയർലൈൻസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ എടുത്തിരിക്കുന്ന കുറഞ്ഞ ബുക്കിംഗ് ക്ലാസ്സിലുള്ള ബുക്കിംഗുകളായിരിക്കും ഇനി പുതിയ ഈ ഡേറ്റ് സിസ്റ്റം സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ അന്നത്തെ റേറ്റുകൾ ഒത്തിരി ഭീകരമായിട്ട് മുന്നിലേക്ക് കേടു നിൽക്കുകയാണെങ്കിൽ ഈ വ്യത്യാസം ഇവർ എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം സാധാരണയായി ഇമെയിൽ വഴിയോ മറ്റോ ആണ് ലഭിക്കുന്നതായിട്ടാണ് പല ശ്രോതാക്കളും ചൂണ്ടിക്കാട്ടിയത്. ഇത്തരം നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത്, അതായത് ഒരു വർഷത്തേക്ക് മാറ്റിവെക്കാൻ ഉള്ള ഒരു അവസരമൊക്കെ ലഭിക്കുന്നവർക്ക്, ഇപ്പോൾ തന്നെ അത് പുതിയ ടിക്കറ്റിനുള്ള ഡേറ്റൊക്കെ ഉടൻ എടുക്കേണ്ടതാണോ? എങ്ങനെയാണ് അത് ചെയ്യാനായിട്ട് പൊതുവെയുള്ള നിർദ്ദേശം?
ഇപ്പോൾ പലപ്പോഴായിട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്ത് വരുന്നു. ആദ്യത്തെ ഘട്ടത്തിൽ അവർ റെസ്ട്രിക്ഷൻ പറഞ്ഞത് നിങ്ങൾ പുതിയ തീയതി എന്ന് വേണം എന്നുള്ളത് മെയ് 31 മുന്നായിട്ട് നിർദ്ദേശിക്കണം എന്നാണ് മലേഷ്യൻ എയർലൈൻസ് പറഞ്ഞത്. സിംഗപ്പൂർ എയർലൈൻസ് കുറച്ചുകൂടി നീട്ടിക്കൊടുത്തു, ജൂണിനുള്ളിൽ പറഞ്ഞാൽ മതി എന്നാക്കി. ഇപ്പോഴത്തെ പുതിയ മലേഷ്യൻ എയർലൈൻസിന്റെ 31 ഡിസംബർ അതിന് മുമ്പായിട്ട് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലേക്ക് അവർ മാറ്റുന്നതായിട്ടാണ് കാണാൻ
സാധിക്കുന്നത്.
നീട്ടിയിട്ടുണ്ട് തീയതി.
ഓക്കെ. ഇനി ഇപ്പോൾ മലേഷ്യൻ എയർലൈൻ സിംഗപ്പൂർ എയർലൈനിന് പുറമെ ഒട്ടേറെ യാത്രക്കാർ എയർ ഏഷ്യ അതുപോലെ തന്നെ മലിൻഡോ വിമാന സർവീസുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇവരുടെ കാര്യത്തിൽ എന്തെല്ലാം മാർഗ നിർദ്ദേശങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്?
മറ്റുള്ള എയർലൈൻസും ഫുൾ സർവീസ് ഫ്ലൈറ്റുകൾ എന്നാണ് അവയെ പറയുന്നത്. അതായത് ട്രാവൽ ഏജന്റുമാർക്ക് സിസ്റ്റത്തിൽ ഫുൾ സർവീസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്ന, അതായത് ഫ്ലൈറ്റിനകത്ത് എല്ലാവിധ ലക്ഷറി ഫ്ലൈ സൗകര്യങ്ങളും നൽകുന്ന എയർലൈൻസുകളൊക്കെ തന്നെ ഒരു ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഫ്ലൈറ്റുകളാണ് അധികവും. അതിൽ നിന്നും വിഭിന്നമാണ് എയർ ഏഷ്യയും മെലിന്ത എയർലൈൻസും. അത് രണ്ടും പ്രൈവറ്റ് എയർലൈൻസുകളാണ്. എയർ ഏഷ്യ പൂർണ്ണമായിട്ടും ഒരു ലോ കോസ്റ്റ് ബജറ്റ് ക്യാരിയറായിട്ടാണ് നിൽക്കുന്നത്. അത് ട്രാവൽ ഏജന്റുമാരായിട്ട് ഐക്യപ്പെടാതെ നിൽക്കുന്ന ഒന്നായതുകൊണ്ട് അവരുടെ പോളിസികളെ കുറിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞുകൂട. അവരൊരു പക്ഷേ അവർ അതിന് റീഫണ്ട് കൊടുക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. പിന്നെ അവർ ടിക്കറ്റ് എടുക്കുമ്പോൾ അവരുടെ തന്നെ ഒരു ട്രാവൽ ഇൻഷുറൻസ് വേണോ വേണ്ടയോ എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓൺലൈനിൽ എടുക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർ അവിടെ ടിക്കറ്റ് അടിച്ച് ട്രാവൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ പൈസ റീഫണ്ടിന് അർഹതപ്പെടും എന്നാണ് എടുത്തവരിൽ നിന്നും അറിയാൻ സാധിച്ചത്.
എയർ ഏഷ്യയുടെയും മലിൻ്റെയുടെ ഒക്കെ കാര്യത്തിൽ ഈ ട്രാവൽ ഇൻഷുറൻസ് ആണ് ഒരു മാർഗമായിട്ട് കാണുന്നത് പൊതുവിൽ.
അതെ 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 അതെ. അവർക്ക് തീയതി മാറ്റാൻ അവർ രണ്ട് എല്ലാ എയർലൈൻസുകളും തീയതി മാറ്റുന്ന കാര്യത്തിൽ സ്വീകാര്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്.
ഈ ട്രാവൽ ഇൻഷുറൻസിന്റെ കാര്യം മറ്റു ഇപ്പോൾ ഫുൾ സർവീസ് വിമാനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, സർവീസുകളുടെ ഒക്കെ അവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ബാധകമാവുന്നത്?
ഓസ്ട്രേലിയൻ ട്രാവൽ ഇൻഡസ്ട്രിയിൽ നമ്മളെ വി എഫ് ആർ പാസഞ്ചർ എന്നുള്ള രീതിയിൽ ഓസ്ട്രേലിയൻ പൗരന്മാരായിട്ടുള്ള മലയാളികളായിക്കോട്ടെ, പി ആർ സ്റ്റാറ്റസിലുള്ള മലയാളികൾ പൊതുവെ, ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിൽ പോയിട്ട് തിരിച്ച് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയ്ക്ക് വരുന്ന യാത്രക്കാരെല്ലാവരും തന്നെ വിസിറ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പെടുന്ന യാത്രക്കാരാണ്. അവർ മറ്റ് ലക്ഷ്യ സെഗ്മെന്റിലോ ബിസിനസ് സെഗ്മെന്റിലോ വരാതെ നിൽക്കുന്ന ഒരാൾ വിഭാഗമാണ്. അപ്പോൾ ഈ വി എഫ് ആർ പാസഞ്ചേഴ്സിന്റെ ഒരു പൊതു സ്വഭാവം അവർ ട്രാവൽ ഇൻഷുറൻസിൽ അധികം ശ്രദ്ധിക്കാറില്ല. കാരണം ഒരു $100 മുകളിലേക്ക് വരും ആ തുക. പൊതുവെ ആരും തന്നെ അത്രയും പൈസ മുടക്കി ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് മുടക്കാൻ തയ്യാറാവുന്നു എന്നല്ലാതെ അതിനെ മുന്നോടിയും മുകളിലേക്ക് മുന്നോടിയും അതിന്റെ ടോപ്പ് അപ്പ് ചെയ്യുന്ന യാത്രക്കാർ വളരെ തുച്ഛമാണ്. പിന്നെ രണ്ടാമതൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കൂടെ താമസിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് തിരിച്ച് പറഞ്ഞുവിടാനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നവർ അവർക്കാണ്. അവർക്കും എല്ലാവർക്കും ട്രാവൽ ഇൻഷുറൻസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അവർക്ക് ഇപ്പോ അത് റീഫണ്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ട്രാവൽ ഇൻഷുറൻസ് കമ്പനിയാണ് അത് കൊടുക്കേണ്ടത്. പക്ഷെ തിരിച്ചു പോകാനായിട്ട് അവർക്കൊരു ഫ്ലൈറ്റിനെ ആശ്രയിച്ചേ പറ്റൂ. അപ്പൊ വന്ന ഫ്ലൈറ്റുകാർ തന്നെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുക്കുമെന്നിരിക്കെ മറ്റൊരു ടിക്കറ്റ് എടുത്ത് അവർ പോകാൻ സാധ്യത കുറവാണ്.
ഓക്കെ, അപ്പോൾ പക്ഷേ അവർക്കൊരു ഓപ്ഷൻ ആണ് വേണമെങ്കിൽ അവർ ട്രാവൽ ഇൻഷുറൻസിനെ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുക എന്നുള്ളത് അല്ലേ വേണമെങ്കിൽ?
തീർച്ചയായിട്ടും.
പ്രതീക്ഷ, മിക്കവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് ഈ ഡിസംബറോടെ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലെങ്കിലും ഒരു കേരളത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള യാത്രകൾ പുനരാരംഭിക്കുമെന്ന് കരുതുന്നുണ്ടോ?
വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ചോദ്യമാണ് ഡെലിസ് ചോദിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന കാലഘട്ടം ഡിസംബർ ഹോളിഡേയ്സിനോട് അനുബന്ധിച്ചിട്ടാണ് ആളുകൾ ഇവിടെ നിന്ന് പോകുന്നതും തിരിച്ച് ജനുവരിയിൽ ഇങ്ങോട്ടേക്ക് കയറി വരുന്നതും. പക്ഷേ ഈ വർഷം ഇപ്പോൾ തന്നെ എയർലൈൻസുകാർ എല്ലാവരും റേറ്റ് വളരെ കുറച്ചിട്ടാണ് മാർക്കറ്റിൽ ലഭ്യമാക്കി ഇട്ടിരിക്കുന്നത് എന്ന് കരുതി യാത്ര ഒരു ഉറച്ച തീരുമാനത്തോടെ എടുക്കാൻ പറ്റാത്തൊരു അനിശ്ചിതാവസ്ഥ ടൂറിസം മന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ നിന്നും പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നാട്ടിൽ ചെന്നാൽ പോലും ക്വാറന്റൈൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കയും മലയാളികളിലുണ്ട്. അപ്പോൾ ഡിസംബർ യാത്രയിൽ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ടിക്കറ്റ് എടുക്കുന്നുണ്ട് ആളുകൾ. കാരണം ഡിസംബർ മാസത്തെ യാത്രകൾ എയർലൈൻസ് കമ്പനിക്കാർ നടത്തിയില്ല എങ്കിൽ അവരുടെ വരുമാനത്തിന്റെ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഈ രണ്ട് മാസങ്ങളാണ് ഡിസംബറിൽ അങ്ങോട്ട് പോവുകയും ജനുവരിയിൽ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുമ്പോഴുള്ള പീക്ക് സമയങ്ങൾ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ പറന്നില്ല എങ്കിൽ അവരുടെ വരുമാനം വളരെയധികം നഷ്ടത്തിലേക്ക് സംഭവിക്കുന്നുള്ളതുകൊണ്ട് പല വിട്ടുവീഴ്ചകൾക്കും ഒരുപക്ഷെ ഗവൺമെന്റ് തയ്യാറായേക്കും എന്നാണ് ഇൻഡസ്ട്രിയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.
എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ, ഇപ്പോൾ യാത്രാ വിലക്കുകളും അതുപോലെ തന്നെ ടിക്കറ്റുകളുടെ കാര്യത്തിലെല്ലാം ഉള്ള ഒരു ആശങ്കകൾ കുറിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കാനായി ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി പ്രതീക്ഷ് മാർട്ടിൻ.
നന്ദി ഡെലിസ്, എസ് ബി എസ് ശ്രോതാക്കൾക്കും നന്ദി.
നിരവധി ആളുകളുടെ വിമാന സർവീസ് ടിക്കറ്റുകൾ റദ്ദാകുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനികൾ നൽകുന്ന മാർഗങ്ങളെക്കുറിച്ചാണ് മെൽബണിലുള്ള ഏഷ്യ ട്രാവൽസിലെ ട്രാവൽ ഏജൻറ്റ് പ്രതീഷ് മാർട്ടിൻ ഇതുവരെ വിവരിച്ചത്. യാത്രക്കാരുടെ ആശങ്കകൾ കണക്കിലെടുത്ത് എസ് ബി എസ് മലയാളം ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷനെയും ഇതേക്കുറിച്ച് ബന്ധപ്പെടുകയുണ്ടായി. യാത്രാ ടിക്കറ്റുകൾ റദ്ദാവുകയാണെങ്കിൽ റീഫണ്ട് അല്ലെങ്കിൽ വൗച്ചർ അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് മിക്ക സാഹചര്യങ്ങളിലും ലഭിക്കുമെന്നാണ് ACCC വക്താവ് പറഞ്ഞത്. നിങ്ങളുടെ ടിക്കറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടോ വൗച്ചറോ ക്രെഡിറ്റ് നോട്ടോ ലഭിക്കണം. ടിക്കറ്റ് വാങ്ങിക്കുമ്പോഴുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പിന്നീട് മാറ്റുവാൻ ബിസിനസ്സുകൾക്ക് അനുവാദമില്ല. നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് മറ്റ് അവകാശങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റീഫണ്ടിനോ വൗച്ചറിനോ ആയി ബിസിനസ്സുകളെ നേരിൽ ബന്ധപ്പെടുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്നും വക്താവ് പറഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രെഡിറ്റ് നോട്ടോ വൗച്ചറോ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അത് ഉപയോഗിക്കാൻ ആവശ്യമായ കാലാവധി അതിൽ ഉണ്ടാകണമെന്നും വക്താവ് പറഞ്ഞു. ഓസ്ട്രേലിയൻ കൺസ്യൂമർ ലോയുടെ അടിസ്ഥാനത്തിൽ ചിലവുകൾക്ക് കോമ്പൻസേഷന് സാധ്യത ചില സാഹചര്യങ്ങളിലുണ്ട്. എന്നാൽ സർക്കാർ നിയന്ത്രണങ്ങൾ കാരണമാണ് യാത്ര മുടങ്ങിയതെങ്കിൽ ഇതിന് സാധ്യത കുറവാണെന്നും വക്താവ് പറഞ്ഞു.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.